Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം 29-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണിന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 15 മുതൽ 21 വരെ വാക്യങ്ങൾ. ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ സ്മരണകൾ മനസ്സിലേറ്റിക്കൊണ്ട് 2014 സെപ്റ്റംബർ 13-ാം തീയതി വടക്കേ ഇറ്റലിയിലെ ആൽപൈൻ കുന്നായ റെഡി പൂളിയായിലേക്ക് പാപ ഫ്രാൻസിസ് ഒരു ഇടയ സന്ദർശനം നടത്തി. 100,000 ഇറ്റാലിയൻ ഭടന്മാർ മരിച്ചു വീണ ആസ്ട്രോ ഹംഗേറിയൻ പോരാട്ടത്തിന്റെ സ്മൃതി മണ്ഡപം ഭീതിയുണർത്തുന്നതായിരുന്നെങ്കിലും അതിമനോഹരമായിരുന്നു. അക്കാലത്ത് ഇറ്റാലിയൻ സൈന്യത്തിലെ റേഡിയോ ഓപ്പറേറ്ററായി തന്റെ മുത്തച്ഛൻ ജോവാനി ബർഗോളിയെ ജോലി ചെയ്തിട്ടുള്ളതും യുദ്ധത്തെ അതിജീവിച്ച അദ്ദേഹം പിന്നീട് 2-ാം ലോകമഹായുദ്ധത്തിനു മുൻപേ തന്നെ കുടുംബസമേതം അർജന്റീനയിലേക്ക് കുടിയേറിയതും താൻ ബ്യൂണസ് ആയിരസിൽ ജനിച്ചതുമൊക്കെ പാപ്പ ഫ്രാൻസിസ് അന്നാളിൽ റെഡി പൂളിയായിൽ അനുസ്മരിക്കുകയുണ്ടായി. പച്ചപ്പുൽപരവതാനി വിരിച്ച വിസ്തൃതമായ ശ്മശാനത്തിലൂടെ പൂച്ചെണ്ടുമായി നടന്നു നീങ്ങിയ പാപ്പ അഡോൾഫോ ബർഗോളിയോ എന്നൊരു ഫലകം കണ്ട് അല്പസമയം അതിൽ നോക്കിനിന്നു. കൂടെ നടന്ന സ്ഥലത്തെ വികാരി പറഞ്ഞു അത് പാപ്പായുടെ കുടുംബവുമായി ബന്ധമില്ലാത്തൊരു ബർഗോളിയോ ആണെന്ന്. ഉടനെ പാപ്പ ഫ്രാൻസിസ് ഇങ്ങനെ പ്രതികരിച്ചു, ഇല്ല, വടക്കേ ഇറ്റലിയിലെ പിയഡ്മണ്ട് ഗ്രാമത്തിൽ വസിച്ചിരുന്ന ബർഗോളിയോ കുടുംബം വളരെ ചെറുതായിരുന്നെങ്കിലും അഡോൾഫോ ബർഗോളിയോ തന്റെ കുടുംബത്തിൽപ്പെട്ടതായിരുന്നെന്നും മുത്തച്ഛൻ അത് പറഞ്ഞിട്ടുള്ളതും പാപ്പ അവിടെ സ്ഥിരീകരിച്ചു. തുടർന്ന് അനുസ്മരണ വേദിയിൽ നിന്നുകൊണ്ട് പാപ്പ ചിന്തകൾ പങ്കുവച്ചു. യുദ്ധം മനുഷ്യന്റെ ഭ്രാന്താണ്. പണത്തിനും സ്ഥാനത്തിനും അധികാരത്തിനും വേണ്ടിയുള്ള മനുഷ്യന്റെ ആർത്തിയാണ് യുദ്ധങ്ങൾക്കുള്ള കാരണം. ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന അഭ്യന്തര കലാപങ്ങൾക്കും കൂട്ടക്കുരുതിക്കും കാരണം സമ്പത്തിനോടുള്ള മനുഷ്യന്റെ ആർത്തി പിടിച്ച ഭ്രാന്താണെന്ന് പാപ്പ വികാരാധീനനായി പ്രസ്താവിച്ചു. ഇന്നത്തെ സുവിശേഷ ഭാഗത്തും പണത്തിന്റെയും അധികാരത്തിന്റെയും പ്രശ്നമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. വളരെ സാധാരണക്കാരായ ജനങ്ങളുടെ മേൽ നികുതി ചുമത്തുന്നവർ ഇതായിപ്പോൾ ക്രിസ്തുവിനെതിരായി കരുനീക്കുന്നതാണ് ഇന്നത്തെ ധ്യാനവിഷയം. വചനം ശ്രവിക്കാനല്ല മറിച്ച് അവിടുത്തെ കെണിയിൽ വീഴ്ത്താനാണ് അവരുടെ ശ്രമം. അവർ വന്നിരിക്കുന്നത് കെണിയെന്താണ്? സീസറിന് നികുതി കൊടുക്കുന്നത് ശരിയാണോ അല്ലയോ? നികുതി കൊടുക്കണമെന്ന് അവിടുന്ന് പറഞ്ഞാൽ റോമൻ സാമ്രാജ്യത്തിൻ്റെയും സീസർ ചക്രവർത്തിയുടെയും മേൽക്കോയ്മ ഒരു യഹൂദനായ ക്രിസ്തു അംഗീകരിക്കുകയാണ്. സാധാരണക്കാരായ യഹൂദരും സ്വന്തം നാട്ടുകാർ പോലും ക്രിസ്തുവിനെതിരാകാൻ അത് മതിയായിരുന്നു. സത്യത്തിനും നീതിക്കും വേണ്ടി തന്റെ ജനത്തിന്റെ നന്മയ്ക്കും വേണ്ടി നിലനിൽക്കുന്നവൻ എന്ന അവിടുത്തെ പ്രതിച്ഛായ തകർക്കാനുള്ള ഒരു പദ്ധതിയായിരുന്നത്. ഇനി സീസറിന് നികുതി കൊടുക്കേണ്ടെന്ന് പറഞ്ഞാലോ? ചക്രവർത്തിക്കെതിരായി സംസാരിച്ചു എന്ന ആരോപണം ഉടനെ ഗവർണറുടെ പക്കലെത്തും. പിന്നെ രാജ്യദ്രോഹക്കുറ്റമാണ് ചുമത്തപ്പെടുക, ശിക്ഷയോ മരണവും. അതിനാൽ സീസറിനുള്ളത് സീസറിന് കൊടുക്കുക, പിന്നെ ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. ദൈവത്തിന്റെ പേര് പറഞ്ഞ് രാഷ്ട്രത്തോടുള്ള കടപ്പാടുകൾ മാറ്റിവയ്ക്കുന്നത് ശരിയല്ലെന്ന് ക്രിസ്തു ഇവിടെ നമ്മെയും ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ലോകം ഇന്നൊരു വാണിഭത്തെരുവായി മാറിയിരിക്കുകയാണ്. ലാഭം അതിന്റെ വഴിയോര സുവിശേഷവുമായിട്ടുണ്ട്. എന്തു കിട്ടുമെന്നാണ് എല്ലാവരുടെയും ചിന്ത. എല്ലായിടങ്ങളും കമ്പോളങ്ങളെ ഓർപ്പിക്കുന്നു എന്നാണ് ഗുരുക്കന്മാരുടെ ഖേദവും ക്ഷോഭവും. അതുകൊണ്ടാണ് ക്രിസ്തു ഇങ്ങനെ നിലവിളിച്ചത്, എന്റെ പിതാവിന്റെ ഭവനം നിങ്ങൾ കച്ചവട കേന്ദ്രമാക്കിയില്ലേ? ദേവാലയം മാത്രമല്ല ആതുരാലയവും ആശുപത്രിയും വിദ്യാലയവും. എന്തിന്? സൗഹൃദവും ദാമ്പത്യവുമൊക്കെ പിതാവിന്റെ ഭവനമാണ്, പിതാവിന്റെ കൂടാരം തന്നെയാണ്. എന്നാൽ ഇന്ന് അവിടൊക്കെ ലാഭനഷ്ടങ്ങളുടെ തുലാസിൽ മാത്രം മൂല്യം നിർണയിക്കപ്പെടുകയാണ്. ദീർഘ സംവത്സരങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് ശേഷവും തന്റെ ഭാര്യ സ്ത്രീധനമായി കൊണ്ടുവരാതെ പോയ സ്വത്തിനെ ഓർത്ത് പരാതിപ്പെടുന്ന ഭർത്താക്കന്മാരെ കാണുമ്പോൾ ആത്മനിന്ദയല്ലേ അനുഭവപ്പെടുന്നത്? ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും നന്മയില്ലാത്ത പദമാണ് ലാഭമെന്ന് തോന്നുന്നു. 50 ലക്ഷത്തിന്റെ ഒരു ഫ്ളാറ്റ്, ഒരു പാർപ്പിടം സമ്മാനമായി കിട്ടിയ റിയാലിറ്റി ഷോയിലെ കൊച്ചു പെൺകുട്ടിയോട് കൃത്രിമമായ പരിഭവത്തോടെ ടിവി അവതാരിക ഇങ്ങനെ പറഞ്ഞു: ഞാൻ ഇത്രയും കാലം പണിയെടുത്തിട്ടും എന്റെ മോളെ ഇതിന്റെ പകുതിയിലൊന്ന് സമ്പാദിക്കാൻ കഴിഞ്ഞില്ലല്ലോ കൊച്ചേ. നമ്മൾ ജീവിച്ചു തീർക്കുന്ന ആയുസ്സിന്റെ മഹത്വം നിർണയിക്കപ്പെടുന്നത് നേട്ടം, സമ്പത്തിന്റെ നേട്ടം എന്നൊരു ഉരകല്ലിലാണെന്നോർക്കുമ്പോൾ ആത്മാവിലൊരു വിറയൽ പായുന്നില്ലേ? ഓർക്കുന്നില്ലേ പകിട്ടുകളുടെയും ചമയങ്ങളുടെയും ദേവാലയത്തിലെ ധാരാളിത്തങ്ങൾക്കിടയിൽപ്പെട്ട എന്നാൽ തീരെ നിറം കെട്ട വിധവയായ സ്ത്രീയെ? അവളുടെ ഉള്ളം കൈയിലെ ചെറുതൊട്ടുപോലെ തന്നെ അത്ര വിലയില്ലാത്തതായിരുന്നു ആ ജീവിതവും. എന്നിട്ടും ആരോ ഒരാൾ മാത്രമാണ് അവളെ ഉറ്റുനോക്കിയത്. ഒരുപക്ഷേ തന്റെ കൈവശമുള്ളതെല്ലാം ശ്രീഭണ്ഡാരത്തിലേക്ക് നിക്ഷേപിക്കാൻ തയ്യാറാകുന്ന ആ വിധവയായ അവളിൽ തന്റെ അമ്മ മറിയത്തിന്റെ സമാന്തരങ്ങൾ കണ്ടതുകൊണ്ടാകാം ക്രിസ്തു അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ തന്റെ തന്നെ ചില മുദ്രകൾ ക്രിസ്തു അവളിൽ വായിച്ചെടുത്തിട്ടുമുണ്ടാകാം. ക്രിസ്തുവിനെക്കുറിച്ചൊരു സത്യം പറയുകയാണെങ്കിൽ, ഭൂമിയുടെ ശ്രദ്ധയാകർഷിക്കാൻ മാത്രം അവനിൽ ഒന്നുമില്ലായിരുന്നു. അലഞ്ഞു നടന്ന തച്ചന്റെ ഒരു നരച്ച ജീവിതം, തീരെ വിലയില്ലാത്ത ചെറുതുട്ടുകൾ ഭണ്ഡാരത്തിലിട്ട ആ സ്ത്രീ എല്ലാവരെയും കാളധികമായി നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് ക്രിസ്തു സാക്ഷ്യപ്പെടുത്തുന്നു. ചെറുനാണയങ്ങൾക്കും അവളുടെ നിറം കെട്ട ജീവിതത്തിനും സകലത്തെയും കാൾ മൂല്യമുണ്ടെന്ന് അവിടുന്ന് വിളിച്ചു പറയുന്നു. ക്രിസ്തുവിന്റെ നെഞ്ചിൽ നിശ്ചയമായും ലാഭം നഷ്ടമെന്ന് രണ്ട് കോളങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് പറയാം. അവിടുത്തെക്കുറിച്ച് അങ്ങനെയൊന്ന് വിചാരിക്കാനായാൽ ഹൃദയത്തിന് എന്തൊരു തണുപ്പാണ്! അസാധാരണമായ ആന്തരിക പ്രഭയുള്ളവർക്കെ സാധാരണഗതിയിൽ മനുഷ്യർ അവഗണിക്കുന്നവയെ ഉറ്റുനോക്കാനും മിഴിനിറയ്ക്കുവാനും കഴിയുകയുള്ളൂ. ഒന്നോർത്താൽ, കൃത്യമായ കണക്കുകളിൽ ജീവിക്കേണ്ട ഒരാളായിരുന്നില്ലേ ക്രിസ്തു? ദീർഘകാലം തച്ഛനായിരുന്ന ഒരാൾക്ക് ഗണിതമില്ലാത്ത ജീവിതം എങ്ങനെ സാധ്യമാണ്? ഏതാണ്ട് അസാധ്യം തന്നെയാണെന്ന് പറയാം. ഗണിതം അതിൽ തന്നെ അത്ര മോശപ്പെട്ട കാര്യമല്ല. ശബ്ദത്തിനും ചലനത്തിനുമൊക്കെ കണക്കുണ്ടാകുമ്പോഴാണ് യഥാക്രമം സംഗീതവും നൃത്തവും ഉണ്ടാകുന്നത്. എന്നിട്ടും തന്റെ ജീവിത നിലപാടുകളിൽ അവിടുന്ന് പണത്തിന്റെ ഗണിതകത്തെ പടിക്ക് പുറത്താക്കി നിർത്തിയെന്ന് പറയാം. കണക്ക് അറിയാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ക്രിസ്തുവിനോട് തനിക്കിത്രയും പ്രിയമെന്ന് എഴുതിയത് ആത്മീയ ഗ്രന്ഥകർത്താവായ വിയറ്റ്നാമീസ് കർദിനാൾ നഗുവേൻ വാൻ ധുവാനാണ്. അതിനാൽ, അല്ലെങ്കിൽ അങ്ങിനെ, കാരണമില്ലാതെ ഒരാൾക്ക് ധ്യാനിക്കാനും നിർലോഭമായി സ്നേഹിക്കാനും കഴിയുമ്പോൾ അയാളെ വിളിക്കേണ്ട പേരാണ് ക്രിസ്തു. ക്രിസ്തുവെന്നല്ലാതെ മറ്റെന്താണ് വിളിക്കുക? ദൈവത്തിനർഹതപ്പെട്ടത് ദൈവത്തിന് നൽകാനും രാജ്യത്തിന് അവകാശപ്പെട്ടത് രാജ്യത്തിന് നൽകുവാനും എന്നും നമുക്ക് പരിശ്രമിക്കാം. അതിൽ നീതിയുണ്ട്, സത്യമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, പിന്നെ ഏറെ സന്തോഷവുമുണ്ട്. ആഗോളസഭ ആചരിക്കുന്ന മിഷൻ ഞായർ ദിനമാണല്ലോ 22 ഒക്ടോബർ. ക്രിസ്തീയ വിശ്വാസത്തിന്റെ കാതൽ അല്ലെങ്കിൽ ഹൃദയം സുവിശേഷ പ്രഘോഷണമാണെന്ന് നമ്മെ അനുസ്മരിപ്പിക്കുന്ന, പാപ ഫ്രാൻസിസ് അനുസ്മരിപ്പിക്കുന്ന ദിവസം കൂടിയാണെന്ന്. പ്രതിസന്ധികൾ നിറഞ്ഞ ലോകത്ത് ഇന്നും ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് രക്ഷാകര ശക്തിയുണ്ട്, രക്ഷണീയ ശക്തിയുണ്ടെന്ന് പറയുകയാണ് ഈ ദിവസം. സുവിശേഷ ചൈതന്യത്തിൽ ജീവിക്കുന്ന ക്രൈസ്തവൻ ദൈവിക മഹത്വം പ്രഘോഷിക്കുന്നു, ദൈവിക മഹത്വമായി മാറുന്നു. സുഖസൗകര്യങ്ങളുടെ സുരക്ഷയിൽ നിന്നുമുള്ള വെല്ലുവിളികളുടെ തീർത്ഥാടനവും ഒരു പുറപാടുമാണ് ക്രിസ്തു സാക്ഷ്യമെന്ന് പറയാം. മതപരിവർത്തനമല്ല മിഷൻ പ്രവർത്തനം, മറിച്ച് ക്രിസ്തുവിലുള്ള രക്ഷയുടെ സ്വീകാര്യമായ സമയത്തെക്കുറിച്ച്, ഒരു കെയ്റോസിനെക്കുറിച്ച് ലോകത്തെ അറിയിക്കുന്നതാണ്. അപ്പോൾ മഴഭൂമിയെ നനച്ച് സമൃദ്ധമാക്കുന്നതുപോലെ സുവിശേഷ ചൈതന്യവും ഉദ്ധിതനായ ക്രിസ്തുവിന്റെ അരൂപിയും മർത്യജീവിതങ്ങളെ, മനുഷ്യജീവിതങ്ങളെ നവീകരിക്കുന്നു, നവോന്മേഷത്താൽ ചൈതന്യപൂർണമാക്കുന്നു. തിന്മയിൽ നിന്ന് അകന്നു ജീവിക്കാനും ഈ ലോകത്ത് നന്മയുടെ പ്രകാശം പരത്തുവാനും ക്രിസ്തു നൽകുന്ന ഈ പ്രേഷിത ചൈതന്യവും ജീവിതസാക്ഷ്യവും നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
യഹോവ തന്നെ ദൈവമെന്നറിവിൻ, കിന്നരത്തോ
ഈ ഗാനം ആലപിച്ചത് ശ്വേത മോഹനാണ്. രചനയും സംഗീതവും എം ജയചന്ദ്രൻ. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ആണ്ടുവട്ടം 29-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണ്. ഇത് പങ്കുവച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ.